الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودنا الله അള്ളാഹു തആല ഓരോ മുസ്ലിമിനും നിർബന്ധമാക്കിയിട്ടുള്ള മഹത്തായ ഒരു ഇബാദത്താണ് ഹജ്ജ്. ഒരാളുടെ ദീൻ പൂർത്തിയാകാൻ അനിവാര്യമായും വേണ്ട ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളായ അർക്കാനുൽ ഇസ്ലാം ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ്. ആ ഹജ്ജിൻ്റെ ദിവസങ്ങളാണ് ഇനി കടന്നു വരാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്താണ് ഹജ്ജ്. അല്ലാഹു തആല പറയുന്നു, ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. അല്ലാഹു മനുഷ്യനെ തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അനുവദിച്ച് നൽകിയിട്ടുള്ള ആദ്യത്തെ ബൈത്താകുന്നു, ഭവനമാകുന്നു കഅബ. അതിൽ അല്ലാഹുവിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا إبراهيم عليه السلام كعبة نرميكونا سميت أدهم كأير لنا مقام إبراهيم أوليون ومن دخله أرانو آقعبه البرويش أدن شكرم الله فبترما يمسجد البرويش كان آمنا أو نربهنا إليكم ولله على الناس حج البيت من استطاع إليه سبيلا آيس لركل سادهما يورك أوليك حج جيل യാത്ര ചെയ്ത് അവിടെ പോയി ആ നിശ്ചിതമായ ഇബാദത്തുകൾ ചെയ്യൽ നിർബന്ധമാകുന്നു. ഇനി ആരാണോ ഈ നിർബന്ധ ബാധ്യതയെ നിഷേധിക്കുന്നത്, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അല്ലാഹു മനുഷ്യരെ തൊട്ട് ഗനിയാകുന്നു, അല്ലാഹുവിന് ഒരാളുടെയും ഒരു അമലിന്റെയും ആവശ്യമില്ല, ആവശ്യം നമ്മുടേതാണ്. ഈ ഹജ്ജിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇസ്ലാമിന്റെ നെടുംതൂണായ അഞ്ചാമത്തെ റുക്കിനായ ഈ മഹത്തായ കർമ്മം അത് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മഹത്തായ കർമ്മം, അതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം അഷ്ഷാഹ് വലിയുല്ലാഹിൽ മുഹദ്ദിസ് അദ്ദഹലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിൽ ഹജ്ജിൽ അടങ്ങിയിരിക്കുന്ന ദീനിന്റെ ലക്ഷ്യങ്ങൾ, ഹജ്ജിന്റെ ഗുണപാഠങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ ഓർമ്മയാണ് ഹജ്ജിൽ നമ്മൾ പുതുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ പേര് തന്നെ അബുൽ ഹുനഫ മുവഹിദീങ്ങളുടെ നേതാവ് എന്നാണ്. ഇമാമുൽ ഹുനഫ മുവഹിദീങ്ങളുടെ ഇമാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. إني وجهت وجهي للذي فطر السماوات والأرض حنيفا ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആല, അവന്റെ നേർക്ക് ഞാൻ എന്റെ മുഖം, എന്റെ ഇബാദത്തുകൾ, എന്റെ ദീൻ തിരിച്ചു വച്ചിരിക്കുന്നു. ഹനീഫായിക്കൊണ്ട്, മറ്റെല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട്, മറ്റെല്ലാ മഅബൂദുകളുടെയും എല്ലാ വിഗ്രഹങ്ങളുടെയും വഴിയിൽ നിന്ന് മാറിക്കൊണ്ട്. വമാ അന മിനൽ മുശ്രിഖീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂടെയല്ല, ഞാൻ അവരുടെ ഇബാദത്തുകൾ പങ്കുചേരുന്നതല്ല. وحاجهه قومه ഈ തൗഹീദ് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജനങ്ങൾ, സമുദായം അദ്ദേഹത്തോട് തർക്കിച്ചു. قال اتحاجوني في الله وقد هدان അദ്ദേഹം അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്. ഇതിനേക്കാൾ വ്യക്തമായ മറ്റെന്ത് സത്യമാണുള്ളത്? നമ്മെ സൃഷ്ടിച്ച റബ്ബ്, അവനല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയില്ല എന്നതിനേക്കാൾ വ്യക്തമായ എന്ത് സത്യമുണ്ട്? ആ ഹിദായത്ത് എനിക്ക് ലഭിച്ചിരിക്കെ നിങ്ങൾ പിന്നെ എന്നെ തർക്കിച്ച് പിഴപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുവോ ആ വിഗ്രഹങ്ങളെ ഒന്നും ഞാൻ പേടിക്കുന്നില്ല. അവരുടെ എന്തെങ്കിലും പൊരുത്തക്കേട് തെറ്റും, അവരുടെ എന്തെങ്കിലും ശാപം എന്നെ ബാധിക്കും എന്നൊരു പേടി എനിക്കില്ല. എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ ഒഴികെ അവന്റെ ഉദ്ദേശമല്ലാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ റബ്ബായ അള്ളാഹു തആല അവൻ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ്, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും തൗഹീദായിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തോട് കഅബ നിർമ്മിക്കാൻ കൽപ്പിച്ചു. ഈ പവിത്രമായ ഭവനത്തിലേക്കാണല്ലോ ഹജ്ജിന് ഹാജിമാർ പുറപ്പെടുന്നത്. ആ വീട്, ആ ആരാധനാലയം, ആ മസ്ജിദ് അത് നിർമ്മിക്കാൻ അതിന്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തപ്പോൾ തന്നെ അള്ളാഹു തആല അതിന്റെ ലക്ഷ്യം എന്താണ്, ഈ കഅബയുടെ ഉദ്ദേശം എന്താദർശം പ്രചരിപ്പിക്കാനാണ്, എന്താദർശം പഠിപ്പിക്കാനാണ് ഈ സ്ഥാപനം ഉയർത്തുന്നത് എന്ന് അള്ളാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി, ഇബ്രാഹീമിന് ഈ പവിത്രമായ ബൈത്തിന്റെ, ഈ ബൈത്തുല്ലാഹിയുടെ കഅബയുടെ സ്ഥാനം, അതുണ്ടാക്കേണ്ട സ്ഥലം ഞാൻ അറിയിച്ചു കൊടുത്തപ്പോൾ എന്താണ് അള്ളാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞത്? അല്ലാ തുശ്രിക് ബി ഷൈആ, എന്നിലൊന്നിനെയും പങ്കു ചേർക്കരുത്. അത് പറഞ്ഞുകൊണ്ടാണ് കഅബയുടെ സ്ഥാനം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്. വതുഹിർ ബൈതിയ, എന്റെ ഈ ഭവനം, ഈ മസ്ജിദ് നീ വൃത്തിയാക്കുകയും ചെയ്യുക. ലിത്തായിഫീന വൽ ഖായിമീന വർ റുക്അഇ സുജൂദ്, ഇവിടെ റുക്ഊഉം സുജൂദും അഥവാ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി, തവാഫും അതുപോലെ ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടി വരുന്ന ഹാജിമാർക്ക് വേണ്ടി ഈ കഅബയെ, ഈ ബൈത്തിനെ ഒരുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു. അതാണ് അള്ളാഹു തആല അദ്ദേഹത്തോട് ഒന്നാമതായി പറഞ്ഞ കാര്യം. കഅബ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തൗഹീദാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം, തൗഹീദാണ് ഈ മസ്ജിദിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം അള്ളാഹു തആല അദ്ദേഹത്തെ പഠിപ്പിച്ചത്. വഅദ്ദിൻ ഫിൽ നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജ് അമീഖ്, ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ കുറിച്ച് നീ വിളംബരം ചെയ്യുക. അതുവരെ ഹജ്ജിന്റെ ലോകത്ത് ഇനി കഅബയുണ്ടായി, ഇനി മുതൽ, അന്ന് മുതൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ നിയോഗം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യർ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വിളംബരം ചെയ്യാൻ വേണ്ടി, ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അസറിൽ കാണാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ എങ്ങനെയാണ് ലോകത്തുള്ള സകല ജനങ്ങളെയും ഹജ്ജിനെ കുറിച്ച് അറിയിക്കുക, എങ്ങനെയാണ് അവരിലേക്ക് എന്റെ ശബ്ദമെത്തുക? അള്ളാഹു തആല പറയുകയുണ്ടായി, നാദി വഅലിയൽ ബലാഗ്, നീ ജനങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊള്ളുക, കഴിയുന്ന പോലെ പറഞ്ഞുകൊള്ളുക, ഞാനത് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കും. അങ്ങനെ അദ്ദേഹം സഫാ കുന്നിന്റെ മുകളിൽ കയറിയിരുന്നു എന്നൊരു റിപ്പോർട്ടിൽ, മറ്റു റിപ്പോർട്ടുകളിൽ അദ്ദേഹം വ്യത്യസ്ത സ്ഥലങ്ങളിൽ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഉയർന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം കയറി നിന്നുകൊണ്ട് ഹജ്ജിന് വരാൻ വേണ്ടി ജനങ്ങളെ വിളിക്കുകയുണ്ടായി, ക്ഷണിക്കുകയുണ്ടായി. അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഹജ്ജ് ചെയ്യാൻ വിധിച്ചിരിക്കുന്നുവോ, ഖതറാക്കിയിരിക്കുന്നുവോ, അവർക്കൊക്കെ ആ ശബ്ദം കേൾപ്പിച്ചു. അവരിൽ ഗർഭത്തിലുള്ളവരുണ്ട്, പിതാക്കന്മാരുടെ മുതുകിലുള്ളവരുണ്ട്. അങ്ങനെ മനുഷ്യർ ആരൊക്കെ ഹജ്ജ് ചെയ്യുമോ അവർക്കൊക്കെ ആ ശബ്ദം അന്ന് കേൾക്കാൻ സാധിച്ചു. അവരൊക്കെ ഹജ്ജ് ചെയ്യുകയും ചെയ്യും. അള്ളാഹു തആല നമ്മയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ അന്ന് മുതൽ നടന്നു വരുന്ന കാര്യമാണ് ഹജ്ജ്. ഈ ഹജ്ജിന്റെ ഒന്നാമത്തെ പാഠവും ഇത് തന്നെയാണ്, തൗഹീദാണ്. അള്ളാഹു കഅബ ഉണ്ടാക്കിയത് തന്നെ തൗഹീദിന് വേണ്ടിയാണ്. അല്ലാ തുശ്രിക് ബി ഷൈആ, എന്നിൽ നീ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. നിന്റെ സകല ഇബാദത്തുകളും, ദുആ, ഇസ്തിഗാസ, അതുപോലെ നേർച്ചയും അറവും, ഇങ്ങനെ എന്തൊക്കെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ അവൻ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അവന് മാത്രം, അവനല്ലാത്ത മറ്റൊരാൾക്കും അത് ചെയ്തുകൂടാ. ഇതാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ ഹജ്ജിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഗുണപാഠം, അള്ളാഹു തആലയോടുള്ള ഇസ്തിസ്ലാം. അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അത് കണ്ണും കൂട്ടി അനുസരിക്കുക. തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ ഇതെന്താണ് ഇങ്ങനെ എന്ന് മറുത്തു പറയാതെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അപ്പാടെ അനുസരിക്കുക. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം നമുക്ക് കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പാഠം അതായിരുന്നു. നമുക്കറിയാം, വളരെ കാലം അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ വിഷമത്തോടെ വളരെ പ്രായമായി അള്ളാഹു തആല അദ്ദേഹത്തിന് ദുആ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഒരു സന്താനം നൽകുകയുണ്ടായി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അള്ളാഹു തആല പറയുന്നു, ഫലമ്മാ ബലഗ മഅഹു സഅയ, അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ കൂടെ അധ്വാനിക്കാൻ, നടക്കാനും ഓടാനും ഒക്കെ പ്രായമായപ്പോൾ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹു ഫൻദുർ മാദാ തറാ, മകനെ, പൊന്നുമോനെ, നിന്നെ ബലിയെടുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. അള്ളാഹു തആല നബിമാർക്ക് വഹി നൽകുന്ന ഒരു രീതിയാണ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അമ്പിയാക്കളുടെ സ്വപ്നം ഹക്കായിരിക്കും, വഹിയായിരിക്കും. അപ്പോൾ നിന്നെ അറുക്കണമെന്നാണ് സ്വപ്നത്തിൽ കാണുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് എന്റെ അഭിപ്രായം? قال يا ابت افعل ما تؤمر ستجدني ان شاء الله من الصابرين. അമഗൻ ഇബ്രാഹിം അലൈഹി സലാമിന്റെ തർബിയത്ത് കിട്ടിയ അദ്ദേഹത്തിന്റെ തൗഹീദും അല്ലാഹുവിനോടുള്ള ത്വാഅത്തും അത് കണ്ടു പഠിച്ചിട്ടുള്ള മകൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, എന്റെ ഉപ്പ ഇഫ്അൽ മാ തുഅമറ, താങ്കളോട് എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മസ്ബിരീൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ സബ്ർ അവലംബിക്കും, ഞാൻ ക്ഷമിക്കും, മരണം വരിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ, അങ്ങനെ രണ്ടുപേരും ഈ വലിയ ത്യാഗം ചെയ്യാൻ സന്നദ്ധരായി. തന്റെ മകനെ നെറ്റി നിലത്ത് മുട്ടിച്ചുകൊണ്ട് കഴുത്തേർക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുങ്ങുകയുണ്ടായി. എന്തുമാത്രം വലിയ ഒരു രംഗമായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മകനാണ്, അതും വാർദ്ധക്യത്തിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകനാണ്. അവന് ഏറ്റവും കൺകുളിർമ നൽകുന്ന ഓടിച്ചാടി നടക്കുന്ന പ്രായമാണ്. അപ്പോഴാണ് അറുക്കാൻ പറയുന്നത്. അദ്ദേഹം അതിന് തയ്യാറായി. ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നമുക്ക് ഒരു ആവേശം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ കഥ. യഥാർത്ഥത്തിൽ ആ രംഗം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്ന് ആലോചിച്ച് നോക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം അതിന് തയ്യാറായി. فَنَادَيْنَاهُ أَيُّهَا إِبْرَاهِيمُ قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ إِنَّ هَذَا لَهُوَ الْبَلَاءُ الْمُبِينُ. الله تعالى അദ്ദേഹത്തെ വിളിച്ചു, നീ ഇതാ ഈ സ്വപ്നം സത്യമാക്കിയിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഇത് വലിയൊരു പരീക്ഷണം തന്നെയാകുന്നു എന്ന് പറഞ്ഞ അല്ലാഹു തആല അവിടെ വെച്ച് അവസാനിപ്പിച്ചു. വഫദൈനാഹു ബിദ്ദിബ്ഹിൻ അദീം, അതിന് പകരം ബലിയെടുക്കാൻ ഒരു മൃഗത്തെ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി. ഈ സംഭവത്തിന്റെ ഓർമ്മക്ക് വേണ്ടിയാണ് നമ്മൾ ബലിയെടുക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന എന്ത് വില കൊടുത്തും അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാണ്, എന്ത് നഷ്ടവും അതിന് സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ബലികർമ്മം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ അമലി ഇബ്നി ആദമ യൗമ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഹറാഖിഹി ദിമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പെരുന്നാളിന്റെ ദിവസം രക്തം ചിന്തുക എന്നതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു കർമ്മവുമില്ല. പെരുന്നാളിന്റെ ദിവസം ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരമായ അമൽ അല്ലാഹുവിന് ബലിയർക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അറുത്ത് ചോര കളയുക എന്നുള്ളതാണ്. ആ അറവാണ് ഇബാദത്ത്. ആ ഇറച്ചി തിന്നുന്നതല്ല, നേരെ മറിച്ച് ആ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുക എന്നുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ വജുഹിനു വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി അത് ചെയ്യുന്നതാണ് അന്നേ ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. അതുപോലെ ഹജ്ജിൽ ഹാജിമാർ ബലിയർക്കും, ഉദഹിയത്തല്ല, ഹജ്ജിന്റെ ഭാഗമായുള്ള ഹദി അവരർക്കും. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അയ്യുൽ ഹജ്ജ് അഫ്ളൽ, ഏറ്റവും അഫ്ളായ ഹജ്ജ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്ജ് വസ്സജ്ജ്. അൽ അജ്ജ് എന്ന് പറഞ്ഞാൽ തൽബിയത്തിന്റെ ശബ്ദം ഉറക്കെ ഉയരുന്നത്, അതാണ് ഏറ്റവും നല്ല ഹജ്ജ്. അതുപോലെ തന്നെ വസ്സജ്ജു, രക്തം ധാരാളമായി ഒഴുകുന്ന ഹജ്ജ്, അഥവാ ധാരാളം അറവ് നടത്തുന്ന, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുന്ന ഹജ്ജ്, അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അഥവാ അല്ലാഹു തആല എന്ത് പറഞ്ഞാലും അതപ്പാടെ അനുസരിക്കുക, ഇതാണ് ഹജ്ജിന്റെ രണ്ടാമത്തെ ഗുണപാഠം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ എത്രമാത്രം നമ്മൾ അനുസരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ വാജിബായ ഇബാദത്തുകൾ, അതുപോലെ നമ്മുടെ മക്കളെ വളർത്തുന്ന രീതി, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ, ഇതിലൊക്കെ എത്രമാത്രം അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നുണ്ട് എന്ന് ഓർത്തു നോക്കുക. അത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. മൂന്നാമതായി ഹജ്ജിൽ നമുക്ക് കാണാവുന്ന ഒരു സംഗതി, അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നതായി കാണാവുന്ന ഒരു കാര്യം, മുഖാലഫത്തുൽ മുശ്രിഖീൻ, അള്ളാഹുവിന്റെ ശത്രുക്കളായ, അവന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്ന മുശ്രിക്കുകൾ അവരുടെ മാർഗത്തിൽ നിന്ന് വേർത്തു നിൽക്കുക, അവരുടെ ഇബാദത്തുകളും വിശ്വാസങ്ങളും ആചാരങ്ങളും രീതികളും എല്ലാം ഉപേക്ഷിക്കുക. ഇത് ഹജ്ജിൽ നിഴലിച്ചു കാണാവുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഹജ്ജിന്റെ ആയത്തുകൾ നിങ്ങൾക്കറിയാം പരിമിതമായ ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ഹജ്ജിലുമുള്ള വിരലിൽ നിന്നാവുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകളിലായി അല്ലാഹു തആല ആറ് സ്ഥലത്ത് ആറ് അമലുകൾ മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് ഹജ്ജ് ചെയ്യുമായിരുന്നു, നിങ്ങൾക്കറിയാവുന്നതാണ്. അക്കൂട്ടത്തിൽ ഈ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പല അബദ്ധ വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ്, അവർ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീടുകളിൽ മുൻവാതിലൂടെ പ്രവേശിക്കുകയില്ല. അതിന്റെ കാരണമുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ താഴ്ന്ന് പ്രകടിപ്പിക്കേണ്ട സമയമാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വാതിൽ തുറന്ന് കയറുക എന്നുള്ളത്, മുൻവാതിലൂടെ പ്രവേശിക്കുക എന്നുള്ളത് അതൊരു ഹാജിക്ക് യോജിച്ചതല്ല. നമ്മളിന്ന് കാണുന്നില്ലേ, അള്ളാഹുവിന് പുറമെ മറ്റു പല വസ്തുക്കളെയും ആരാധിച്ച് ആ ആരാധ്യ വസ്തുക്കളുടെ വിഗ്രഹങ്ങൾ അന്വേഷിച്ച് തീർത്ഥയാത്ര നടത്തുന്ന ആളുകൾ അവർ ശരിപ്പെടുന്നില്ല. അതുപോലെ തന്നെ വളരെ നിന്ദ്യമായ ഒരു ജീവിതമാണ് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഇഹ്റാമിൽ ഉള്ളിടത്തോളം കാലം അവർ ചെയ്യുക. ഇതുപോലെയായിരുന്നു മക്കാ മുശ്രിക്കുകൾ. സ്വന്തം വീട്ടിൽ വാതിൽ തുറന്നവർ പ്രവേശിക്കുകയില്ല, അതുപോലെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാതിൽ തുറന്ന് പ്രവേശിക്കുകയില്ല. പകരം പെറുകോശത്തോടുകൂടി വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി ആയിരുന്നു വീട്ടിൽ കയറിയിരുന്നത്. അല്ലാഹു തആല ഇത് വെളുക്കുകയുണ്ടായി. വലൈസൽ ബിർറു ബിഅന്നതുൽ ബുയൂതനും ബുഹൂരിഹാ വലക്കിന്നൽ ബിർറ മനിത്തഖ ഫഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ്. വീടിന്റെ അടുക്കള വാതിലിൽ കൂടി പ്രവേശിക്കുന്നതല്ല പുണ്യം എന്ന് പറയുന്നത്, അള്ളാഹുവിനോടുള്ള തഖ്വയാണ് യഥാർത്ഥ പുണ്യം. അതുകൊണ്ട് നിങ്ങൾ വീടിന്റെ മുൻവാതിലിലൂടെ പ്രവേശിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുശ്രിക്കുകളുടെ ആദത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജാഹിലിയ കാലത്ത് അവരുടെ ഹജ്ജിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, മുശ്രിക്കുകളായ ഖുറൈശികൾ അവർ അറഫയിൽ പോവുകയില്ല. കാരണം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. ഈ അറഫ എന്ന് പറയുന്നത് ഹറമിന്റെ പരിധിക്ക് പുറത്താണ്. ഇപ്പൊ ഖുറൈശികൾ പറയും, നമ്മൾ കഅബയുടെ സംരക്ഷകരാണ്, നമ്മൾ കഅബയുടെ സംരക്ഷകരാണ്, ഹജ്ജിന്റെ നടത്തിപ്പുകാരാണ്, അതുപോലെ വലിയ തറവാട്ടുകാരാണ്, നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയില്ല, ഹറമോട്ട് പുറത്തേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ് അവർ മുസ്ദലിഫയിൽ അല്ലെങ്കിൽ അറഫ തുടങ്ങുന്ന സ്ഥലത്ത് അവിടെ നിൽക്കും, അറഫയിലേക്ക് പോവുകയില്ല. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കുകയുണ്ടായി. ജനങ്ങളെല്ലാവരും എവിടെയാണോ ഒരുമിച്ച് കൂടുന്നത് അവിടെ ഒരുമിച്ച് കൂടി നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടുകൊള്ളുക, കഅബയിലേക്ക് പുറപ്പെട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി. ഇവിടെ ഹറമാണ് അറഫയേക്കാൾ സാധാരണ ദിവസങ്ങളിൽ പതിലുള്ള സ്ഥലം, പക്ഷെ ഹജ്ജിന്റെ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന അറഫയിൽ നിൽക്കാനാണ്. അത് മുശ്രിക്കുകൾ അതിന് പറഞ്ഞിരുന്ന ന്യായം അള്ളാഹു തആല ബാത്തിലാക്കി, അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സഫയിലും മർവയിലും ഉള്ള സഹയിൽ ഇത് ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ചെയ്യുമായിരുന്നു, പക്ഷെ അതിനു മുമ്പ് തന്നെ അള്ളാഹു തആല പകലു കൊടുത്തിട്ടുള്ള സ്ഥലമാണ് സഫ മർവ എന്നുള്ളത് നമുക്കറിയാം. ഇതുകൊണ്ട് അവർ ആ സഫക്കും മർവക്കും ഒരു പുണ്യം കൽപ്പിച്ച് അതിനിടയിൽ സഹി നടത്തിയിരുന്നത് കൊണ്ട് ചില സഹാബത്തിന്, അൻസാരികളായ ചില സഹാബത്തിന് സഹി നടത്താൻ പാടുണ്ടോ ഇല്ല എന്ന് സംശയം തോന്നിപ്പോയി. അത്രമാത്രം മുശ്രിക്കുകളോട് എതിരാവാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അള്ളാഹു തആല അവർക്ക് അത് അനുവാദം കൊടുത്തു. കാരണം അത് നേരത്തെ തന്നെ അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുള്ള സ്ഥലമാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഇഅ്തമറ ഫലാ ജനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. അതുപോലെ ജാഹിലിയ കാലത്ത് ഹജ്ജ് കഴിഞ്ഞാൽ അവർ ഒരുമിച്ചുകൂടി അവരവരുടെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞ് പെരുമാറിക്കാറുണ്ടായിരുന്നു. ഓരോ ഖബീലയും അവരുടെ ഖബീലയുടെ മഹത്വം, അവരുടെ പിതാക്കന്മാരുടെ മഹത്വങ്ങൾ എടുത്തു പറയുമായിരുന്നു. അല്ലാഹു തആല വിലക്കി. ഫൈദാ ഖളയ്തും മനാസികക്കും فاذكروا الله كذكركم آباءكم أو أشد ذكرا. അതിന് പകരം നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, നിങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ് വീണ്ടും പറഞ്ഞിരുന്നതിന് പകരം നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ എന്തൊക്കെ ആചാരങ്ങൾ മുശ്രിക്കുകൾ കൊണ്ടു നടന്നിരുന്നോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കുകയുണ്ടായി. ഹജ്ജിന്റെ സമയത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നൊരു വിശ്വാസം മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അവർ അവരുടെ ഭക്തി, അവരുടെ തെറ്റായ ഭക്തി അതിൽ പരിധി വിട്ടിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് അവിടെ കൂടുന്ന ആളുകൾക്കിടയിൽ കച്ചവടം ചെയ്ത് ആ സീസൺ മുതലെടുക്കുക എന്നുള്ളത് ഇഖ്ലാസിനെതിരാണ് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ ധാരണ. അല്ലാഹു തആല അവിടെ കച്ചവടം ചെയ്യാനാണ് പഠിപ്പിച്ചത്. കച്ചവടം ചെയ്യുന്നത് ഹലാലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ലൈസ അലൈക്കും ജുനാഹൻ അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബികും. നിങ്ങൾ റബ്ബിന്റെ ഫദൽ പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ ഭാഗത്തു നിന്നുള്ള റിസ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. അതുപോലെ ജാഹിലിയ കാലത്തെ മുശ്രിക്കുകൾ അവർ ഹജ്ജിന് പുറപ്പെടുമ്പോൾ യാത്രയിൽ വേണ്ട വിഭവങ്ങൾ കൊണ്ടുപോവുകയില്ല. അവർ പറയും, ഞങ്ങൾ മുത്തവക്കിലീങ്ങളാണ്, അല്ലാഹു തവക്കുലാക്കിയിരിക്കുന്നു. പൂർണ്ണമായ തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും വീട്ടിൽ വെച്ച് അവർ കയ്യിലൊന്നുമില്ലാതെയാണ് ഹജ്ജിന് പുറപ്പെടുക. അല്ലാഹു തരും എന്ന് പറഞ്ഞു അല്ലാഹു തആല അത് വിലക്കുകയുണ്ടായി. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ ഹജ്ജിന് പുറപ്പെടുകയാണെങ്കിൽ വേണ്ട സാദ്, യാത്രയിൽ വേണ്ട വിഭവങ്ങൾ, ഭക്ഷണവും വസ്ത്രവും മറ്റെന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ കയ്യിൽ കരുതിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മുശ്രിക്കുകൾക്ക് ഖാസായിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നു അതിലൊക്കെ അവരോടെതിരാവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. സഹോദരന്മാരെ, അതുപോലെ തന്നെ ഹജ്ജിൽ ഉള്ള മറ്റൊരു ഗുണപാഠമാണ് ഷാ വലിയുള്ളാഹി ദഹ്ലവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഇതിൽ ഉള്ള ഒരു ഗുണപാഠമാണ് വമിൻഹാ തഹ്ഖീഖു മഅ്നൽ ഉർബ ഫഇന്ന ലികുല്ലി ദൗലതിൻ ഔ മില്ലതിൻ ഇജ്തിമാഅൻ. ഹജ്ജിലുള്ള ഒരു ഗുണപാഠമാണ് ഇത്, ഒരു ഉറുള്ളത്താണ്, ഒരു പ്രദർശനമാണ്. മുസ്ലിമീങ്ങൾ വർഷാവർഷം ഒരുമിച്ചുകൂടി തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കുകയാണ് മക്കയിൽ. കാരണം ഏതൊരു രാജ്യത്തിനും ഏതൊരു മില്ലത്തിന് ഏതൊരു ജന വംശത്തിനും ഒരു ഇജിത്തിമാവുണ്ടാകും, ഒരു സമ്മേളനം ഉണ്ടാകും. എന്തിനാണ് ആ സമ്മേളനം? നിങ്ങൾ നോക്കിയാൽ കാണാം, തങ്ങളുടെ ആദർശത്തിൽ അഭിമാനിക്കുന്ന, തങ്ങളെ പൊതുവായി ഒരുമിച്ച് കൂട്ടുന്ന ഏതൊരു ഘടകം, ആദർശമാകട്ടെ, രാജ്യമാകട്ടെ, മറ്റെന്തെങ്കിലുമാകട്ടെ, അതിൽ അഭിമാനിക്കുന്ന ഒരു വർഗം, ഒരു കൂട്ടം ജനങ്ങളിലോകത്തുണ്ടെങ്കിൽ അവർക്കൊരു ഇജ്തിമാ ഉണ്ടായിരിക്കും, ഒരു സംഗമം ഉണ്ടായിരിക്കും. എന്തിനാണ് അവർ അത് നിശ്ചയിക്കുന്നത്? യതവാറദുൽ അഖാസി വൽ അജാനി, അവരുടെ കൂട്ടത്തിലുണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള സകല ആളുകളും, എല്ലാ നാട്ടുകാരും ഒരിക്കലും ഒരുമിച്ച് കൂടാൻ അവർ ഒരു പദ്ധതി ഉണ്ടാക്കും. ലിയഅരിഫ ഫീഹി ബഅദുഹും ബഅദ, അവർ പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി. വയസ്തഫീദു അഹ്കാമൽ മില്ല, അവരുടെ ആ മില്ലത്ത്, അവരുടെ ആ ദീൻ, അവരുടെ ആ പ്രസ്ഥാനം, അതിന്റെ ആദർശം അവർ പരസ്പരം പങ്കുവെക്കാൻ വേണ്ടി, അതറിയാത്തവൻ അത് പഠിക്കാൻ വേണ്ടി. വയുഅല്ലിമു ശഅഇറഹ, അവരുടെ ആദർശത്തിന്റെ, അവരുടെ പ്രസ്ഥാനത്തിന്റെ, അവരുടെ രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ വേണ്ടി. വൽ ഹജ്ജ് ഉർബത്തുൽ മുസ്ലിമീൻ, ഹജ്ജ് മുസ്ലിമീങ്ങളുടെ പ്രകടനമാണ്. വളുഹൂറു ശൗഖതിഹിം, അവരുടെ ശക്തി പ്രദർശിപ്പിക്കലാണ്. വജ്തിമാഉ ജുനൂദിഹിം, അവരുടെ സൈന്യത്തിന്റെ സംഗമമാണ്. വതൻവീഹു മില്ലതിഹിം, അവരുടെ മില്ലത്ത് ഉയർത്തിപ്പിടിക്കലാണ്. വഹുവ ഖൗലുല്ലാഹി തആല, അതാണ് അല്ലാഹു തആല പറഞ്ഞത്. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന, ഈ കഅബ എന്ന് പറയുന്ന മസ്ജിദ്, ഈ മസ്ജിദ്, ഈ ഭവനം അത് മസാബത്താക്കിയിരിക്കുന്നു, ജനങ്ങൾക്ക് വന്ന് മടങ്ങിപ്പോയി വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സംഗമ ഭൂമിയാക്കിയിരിക്കുന്നു, നിർഭയമായ ഒരു കേന്ദ്രമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ ആശയം ഇതാണ്. ഇനിയും ഒരുപാട് പാഠങ്ങൾ ഹജ്ജിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. ചില വിഡ്ഢികളായ ആളുകൾ പറയുന്നത് കേൾക്കാം, എന്താണ് നിങ്ങളും ഇവിടെയുള്ള വിഗ്രഹാരാധകരും തമ്മിൽ വ്യത്യാസം? അവർ ബിംബത്തെ പൂജിക്കുന്നു, നിങ്ങൾ കഅബയിലുള്ള ആ കറുത്ത കല്ലിനെ പൂജിക്കുന്നു. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണമാണിത്. ഒരാളും ഹജറുൽ അസ്വദിനെ പൂജിക്കുന്നില്ല, അത് കഅബയിൽ, ആ കഅബയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകളിൽ ഒരു കല്ല് മാത്രം. അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠത ഒരിക്കലും ഒരു ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവം തടയാനോ അതിനെ പ്രാപ്തമാക്കിയിട്ടില്ല. ഈ ഹജറുൽ അസ്വദിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിരിക്കും, നീ ഒരു കല്ല് മാത്രമാണ്, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ തൊട്ടുമുത്തുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ കഅബയെ പിടിച്ച് സത്യം ചെയ്തവരെ സഹാബത്ത് വിലക്കിയതായി നിരവധി റിവായത്തുകൾ കാണാൻ സാധിക്കും. ഒരാൾ ഇങ്ങനെ സത്യം ചെയ്തപ്പോൾ വിലക്കിക്കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി, കഅബ തുത്ഇമുക വതസ്കീഫ്, കഅബ നിനക്ക് ഭക്ഷണം തരികയും വെള്ളം തരികയും ചെയ്യുന്നുണ്ടോ, കഅബയാണോ നിന്നെ തീറ്റിപ്പോറ്റുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശക്തമായി വിലക്കുകയുണ്ടായി. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണിത്, കഅബക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. ഹജറുൽ അസ്വദിനെ ഒരു ദുആ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധിക്കുകയില്ല. അതെല്ലാം അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതകളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തൗഹീദ് ഉയർത്തിപ്പിടിക്കാൻ, ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലമാക്കി, ഒരു പ്രദേശമാക്കി കഅബയെ തെരഞ്ഞെടുത്തു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും അവന്റെ ദീനിന്റെ റുക്നുകളായ എല്ലാ ഇബാദത്തുകളിലും ഉറച്ചു നിൽക്കാനും ഉള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഔദഹൽ മഹജ്ജ വഅഖാമൽ ഹജ്ജത വഫദ്ദല അശ്ര ദിൽ ഹജ്ജ احمده سبحانه على حكمته البالغه وحجته الدامغه ونعمه السابغه واشهد ان لا اله الا الله وحده لا شريك له امر ان لا تعبدوا الا اياه ذلك الدين القيم ولكن اكثر الناس لا يعلمون واشهد ان محمدا صلى الله عليه وسلم عبد الله ورسوله المبعوث بالحق بين يدي الساعه الى الناس كافه وعلى اله واصحابه الذين كانوا يسارعون في الخيرات ويدعون الله ويذكرونه في سائر الاوقات وكانوا ائمه الامه في التعبد بجميع العبادات اما بعد فايها الناس اوصيكم ونفسي بتقوى الله تعالى فانها خير زاد وخير لباس وان اهلها عند الله هم اكرم الناس وان الله تعالى ينجي من النار الذين اتقوا ويورث الجنه من عباده من كان تقيا عباد الله ان الله تعالى لما اقتضت حكمته قصر اعمال هذه الامه عوضها الله تعالى بمواسم خيره مباركه يفضل فيها العمل ويعظم عليه الاجر فضلا من الله عز وجل حيث يجتمع للعباد فيها شرف الزمان وشرف العباده وكرم المثوبه فيثيب الله تعالى العاملين المحسنين على انواع الطاعات ثوابا لا يخطر لاحدهم على بال ولا يدور له في خيال فضلا من ذي الكرم والجلال ان ايام عشر ذي الحجه هي افضل ايام السنه على الاطلاق والعمل الصالح فيها احب الى الله تعالى باتفاق فاعرفوا لهذه العشره شرفها واقدروا لها قدرها واطلبوا فضل الله فيها واغتنموها بصالح العمل والتوبة إلى الله تعالى فيها من التقصير والزلل والحذر من مقارفة الذنوب إجلالا وتعظيما لله عز وجل قبل مضيها أو مفاجأة الأجل فإن مواسم الخير لا تدوم وإن غنيمة المتسابقين إلى الخيرات لا يحيط بها إلا الحي القيوم وإن المفرط المسوف يلوم ولنفسه ظلوم عباد الله انتفعوا من فسحة الأجل بصالح العمل قبل أن تواجهوا ما ذكر الله عز وجل من قوله أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين أيها المسلمون إن أعظم وأحب ما تقرب به المتقربون إلى الله تعالى في هذا العشر أداء فرائض الطاعات ثم اجتناب المنهيات والتوبة إلى الله تعالى مما سلف من السيئات ثم التحبب إلى الله تعالى بالنوافل المستحبات فاعبدوا الله محسنين واذكروه مصبحين وممسين وكل حين وادعوه مخلصين له الدين حافظوا على الصلوات واركعوا مع الراكعين وأدوا الزكاة واستكثروا من الصدقات وصوموا ما تيسر لكم من أيام تلك العشر المباركات وخصوصا يوم عرفة لغير الحجاج فإنه يكفر خطايا سنتين وأكثروا فيها من التسبيح والتحميد والتهليل والتكبير واجهروا بهذا الذكر في هذه الأيام في المساجد والبيوت والأسواق فإنه من شعار الإسلام معشر المسلمين تاج الأعمال الصالحة وأعظمها وسيلة للتجارة الرابحة الحج والعمرة مع البر والنفقة الطيبة ومن لم يتيسر له الحج فليغتنم هذه العشر بما سبقت الإشارة إليه من أنواع الذكر والطاعة وليحافظوا على الجماعة وليحرص على الأضحية فإنها نسك عظيم وسنة ثابتة عن النبي الكريم عليه من ربه أفضل الصلاة وأزكى التسليم فما عمل ابن آدم يوم النحر عملا أحب إلى الله من إراقة الدم أمة الإسلام اعبدوا الله مولاكم وكبروه على ما هداكم ولحوا تقبل الله ضحاياكم وأفشوا السلام وأطعموا الطعام وصلوا الأرحام وأحسنوا بأنواع الإحسان إلى أهل الإسلام وكفوا الأذى بغير حق عن الخاص والعام وتحلوا بحسن الخلق وابتغوا عند الله الرزق وتذكروا أن الله تعالى لا ينظر إلى الصور والأموال ولكن ينظر إلى القلوب والأعمال فاستقيموا كما أمرتم واجتنبوا ما عنه نهيتم واستغفروا الله وتوبوا إليه من سيء ما أسلفتم أعوذ بالله من الشيطان الرجيم ولو أنا كتبنا عليهم أن يقتلوا أنفسكم ويخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات أقول ما سمعتم وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.